ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 20 മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം മന്ത്രിസഭാംഗങ്ങളായി പ്രതിജ്ഞയെടുത്തു. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം. നിക്ഷേപത്തിനും നിർമ്മാണത്തിനും നവീന കണ്ടുപിടുത്തങ്ങൾക്കും ലോകത്തെ ആകർഷണീയമായ കേന്ദ്രങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NIT കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടക്കമിട്ടു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2001 മുതൽ പറവൂർ മണ്ഡലത്തിലെ MLA ആയിരുന്ന വി ഡി സതീശൻ ആദ്യമായാണ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നേതാക്കളും പ്രവർത്തകരുമടക്കം ആയിരങ്ങളെ സാക്ഷിയാക്കി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 21 പേർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ചടങ്ങിൽ രണ്ടാമതായി പ്രതിജ്ഞ എടുത്തത്. പിന്നീട് രമേശ് ചെന്നിത്തലയും സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് സണ്ണി ജോസഫാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, CP ജോൺ, AP അനിൽകുമാർ, N ഷംസുദ്ദീൻ, PC വിശ്വനാഥ് എന്നിവർ മന്ത്രിയായി. റോജി M ജോൺ, ബിന്ദു കൃഷ്ണ, M ലിജു, KM ഷാജി, PK ബഷീർ, VE അബ്ദുൾ ഗഫൂർ, T സിദ്ദിഖ്, KA തുളസി, O J ജനീഷ് എന്നിവർ തുടർന്ന് മന്ത്രിസ്ഥാനമേറ്റു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും. UDF ചീഫ് വിപ്പ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനമേറ്റ വി ഡി സതീശനെ അഭിനന്ദിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പുതിയ ഗവൺമെന്റിന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ ഗവൺമെന്റിന് കഴിയട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. നിക്ഷേപത്തിനും നിർമ്മാണത്തിനും നവീന കണ്ടുപിടുത്തങ്ങൾക്കും ലോകത്തെ ആകർഷണീയമായ കേന്ദ്രങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്വീഡനിലെ 2 ദിവസ സന്ദർശനത്തിനിടയിൽ യൂറോപ്യൻ വട്ടമേശ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ കമ്പനികൾക്കും രാജ്യത്ത് അവസരങ്ങളുണ്ടെന്നും ആവശ്യമായ എല്ലാ പിന്തുണയും നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു. പരിഷ്കരണത്തിന്റെ അടിസ്ഥാന മന്ത്രം കഴിഞ്ഞ 12 വർഷങ്ങളായി ഇന്ത്യയെ പരിണാമപ്പെടുത്തുകയാണെന്നും സ്വീഡിഷ് കമ്പനികൾക്ക് തികച്ചും അനുകൂലമായ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NIT തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. NIT ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ, കേന്ദ്ര സർവകലാശാല VC ഡോക്ടർ സിദ്ദു PR കുൽ എന്നിവർ സംസാരിച്ചു. ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് നൈപുണ്യ വികസനത്തിന് മികച്ച സൌകര്യമാണ് കേന്ദ്രം പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. PM വികാസ് നടപ്പിലാക്കിയതിലൂടെ ഒട്ടേറെ സ്ത്രീകൾ സംരംഭകരായി മാറിയെന്നും സാങ്കേതിക യോഗ്യത നേടിയെന്നും മന്ത്രി വെളിപ്പെടുത്തി. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. പശ്ചിമബംഗാളിൽ സംസ്ഥാന ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് പ്രായപരിധി ഉയർത്തി. ഗ്രൂപ്പ് എ തസ്തികയിലേക്ക് നിലവിൽ പ്രായപരിധി 41. പബ്ലിക് സർവീസ് കമ്മീഷന് പുറത്തെ നിയമനങ്ങളടക്കം പ്രായപരിധി 45 വർദ്ധിപ്പിക്കാനാണ് സുബേന്ദു അധികാരി ഗവൺമെന്റിന്റെ തീരുമാനം. ഗ്രൂപ്പ് ബി തസ്തികകളിലേക്ക് പ്രായപരിധി 45 ഉയർത്തി. 2026 മെയ് 11 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവിറക്കിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ ടൌൺഷിപ്പിൽ ആദ്യ കുടുംബത്തിന്റെ ഗൃഹപ്രവേശം നടത്തി. 1-ാം സോണിൽ ഡി ക്ലസ്റ്ററിലെ 38-ാം വീട്ടിലാണ് ചൂരൽമല സ്കൂൾ റോഡിലെ കെ വിജയനും കുടുംബവും താമസമാരംഭിച്ചത്. ജില്ലാ കലക്ടർ DR മേഘശ്രീയും ടൌൺഷിപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ JO അരുണും വീട്ടിലെത്തി. ഗൃഹപ്രവേശനത്തിന് മുന്നോടിയായി മുഴുവൻ നടപടിക്രമങ്ങളും കുടുംബത്തിന്റെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കിയിരുന്നു. ടൌൺഷിപ്പിൽ ഇതുവരെ 159 വീടുകളുടെ സംയുക്ത പരിശോധന പൂർത്തിയായി. ഇന്ന് ബാക്കി 19 വീടുകളുടെയും കൂടി ഗുണമേന്മ പരിശോധന പൂർത്തിയാക്കും. 178 വീടുകളും വരും ദിവസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറും. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഘട്ട് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. ഇന്ന് ലോക എയ്ഡ്സ് വാക്സിൻ ദിനം. HIV പ്രതിരോധ വാക്സിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. ആകാശവാണിയുടെ കേരളത്തിലെ എല്ലാ നിലയങ്ങളും രാത്രി 9:30 നാടകം പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴി തിരിച്ചുവിട്ടു. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴിയാണ് പോകുന്നത്. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തലുവണ കുറ്റ്യാടി വഴിയും തിരിച്ചുവിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. 15.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവികളുടെ ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വന അതിർത്തിയോട് ചേർന്ന തരിച്ചുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താൽപര്യമില്ലാത്ത വിളയായതിനാൽ അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകുകയായിരുന്നു. വേനലിന് ശേഷം എത്തിയ പുതുമഴയുടെ നനവിൽ വനഗ്രാമങ്ങളിലെ 1.5 പതിറ്റാണ്ടായി കിടന്ന തരിശുഭൂമിയിലാണ് ഇപ്പോൾ വിത്തിറക്കിയത്. വനസംരക്ഷണത്തിൽ തദ്ദേശവാസികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതിക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. വനംവകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ പദ്ധതി വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം.
വയനാട്ടിലെ പഴയ വൈത്തിരിയിൽ രാവിലെ KSRTC മിന്നൽ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. നമ്പിക്കൊല്ലി സ്വദേശി നാരായണൻ, ഭാര്യ സിജി, മകൻ അമൽ എന്നിവരാണ് മരിച്ചത്. നാരായണൻ സംഭവസ്ഥലത്തും ഭാര്യയും മകനും സ്വകാര്യ മെഡിക്കൽ കോളേജിലുമാണ് മരിച്ചത്. ഇടുക്കി വെൺമണിയിൽ രാവിലെ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസർ ഡോക്ടർ ബിജോയ് തോമസ് മരിച്ചു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യ മരണം സംഭവിച്ചിരുന്നു. ജമ്മുകശ്മീർ SSB ബോർഡർ പോലീസ് സേനാംഗമായ കണ്ണൂർ ഏച്ചൂർ മാവില ചാലിലെ ഷിബിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. 27 വയസ്സായിരുന്നു. ഇന്ന് ഷിബിന്റെ വിവാഹം നടത്താനിരിക്കുകയായിരുന്നു. ചെറുവണ്ണൂരിൽ ഗർഭിണിയായ യുവതി കാർ കത്തി പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചു. കാർ കത്തിയത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗത്തും എണ്ണ ടാങ്ക് ഭാഗത്തും തീപിടുത്തമുണ്ടായിട്ടില്ല. കാറിന്റെ ഉൾവശമാണ് പൂർണ്ണമായി കത്തിയതെന്നും പോലീസ് അറിയിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 520 രൂപ കുറഞ്ഞ് 1,14,560 രൂപയായി. ഗ്രാമിന് 14,320 രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സാംസ്കാരിക വിനിമയത്തിലും സമാധാനത്തിലും മ്യൂസിയങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. വിഭജിത ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര മ്യൂസിയം ദിന പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. BD സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 20 മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം മന്ത്രിസഭാംഗങ്ങളായി പ്രതിജ്ഞയെടുത്തു. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം. നിക്ഷേപത്തിനും നിർമ്മാണത്തിനും നവീന കണ്ടുപിടുത്തങ്ങൾക്കും ലോകത്തെ ആകർഷണീയമായ കേന്ദ്രങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NITയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടക്കമിട്ടു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.